2025 സെപ്റ്റംബർ 21 ഞായറാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ ഒപ്പീനിയൻ പേജിൽ നിന്നും വായിക്കുന്ന രാഹുൽ. പാൽവില വർദ്ധിപ്പിച്ചാൽ ക്ഷീര കർഷകരുടെ ജീവിതം മെച്ചപ്പെടുമോ? ജിബിൻ സഹയ എഴുതുന്നു. ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യക്ക് ലോക ക്ഷീര ഭൂപടത്തിൽ മുൻപന്തിയിലാണ് സ്ഥാനം. ലോകത്താകെയുള്ള കന്നുകാലി സമ്പത്തിന്റെ 20% ഇന്ത്യയിലാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ദിവസേന വർദ്ധിച്ചു വരുന്ന ഉൽപ്പാദന ചെലവ് ക്ഷീരമേഖലയിൽ മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത പ്രതിസന്ധികളാണ് സൃഷ്ടിക്കുന്നത്. ഉൽപ്പാദന ചെലവും വിലയും തമ്മിലുള്ള അന്തരം ഡയറി ഫാമിംഗ് നഷ്ടത്തിലേക്കാണെന്ന സൂചനയാണ് നൽകുന്നത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാനത്ത് പാലിന്റെ വില വർദ്ധിപ്പിക്കണമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി ദിവസങ്ങൾക്ക് മുമ്പ് സഭയിൽ അറിയിച്ചത്. ക്ഷീര കർഷകർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിലായിരിക്കും വർധനയുണ്ടാകുക. മിൽമയ്ക്കാണ് പാൽ വില വർദ്ധിപ്പിക്കാനുള്ള അധികാരമുള്ളത്. ഇതിനുള്ള നടപടികൾ പൂർത്തിയായി വരികയാണെന്നും മന്ത്രി അറിയിച്ചു. സഭയിൽ തോമസ് കെ തോമസ് MLA സബ്മിഷന് മറുപടി നൽകുന്നതിനിടെയാണ് ഇക്കാര്യം അറിയിച്ചത്. സംസ്ഥാനത്ത് 8 ലക്ഷം കുടുംബങ്ങളിലായി 25 ലക്ഷത്തിലധികം ജനങ്ങൾ ക്ഷീരമേഖലയെ ആശ്രയിച്ചാണ് കഴിയുന്നത്. ഇന്ത്യയുടെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1.13% വരുന്ന കേരളത്തിൽ പശു വളർത്തലിൻ്റെ ചെലവിൽ 75% തീറ്റയ്ക്ക് വേണ്ടി വരുന്നതിനാൽ തീറ്റ ചെലവ് കുറച്ചാൽ മാത്രമേ പശു വളർത്തൽ ലാഭകരമാക്കാനാകൂ. ഉൽപ്പാദിപ്പിക്കുന്ന പാലിൽ 15% താഴെ മാത്രമേ സംഘടിത മേഖലയിലൂടെ വിപണനം നടത്തുന്നുള്ളൂ. കാലിത്തീറ്റയ്ക്ക് വേണ്ട ചേരുവകൾക്ക് വേണ്ടി നാം പൂർണ്ണമായും അയൽ സംസ്ഥാനങ്ങളെയാണ് ആശ്രയിക്കുന്നത്. തീറ്റയിൽ ചോളത്തിനാണ് മുൻതൂക്കം. ചോളം, തവിട്, പിണ്ണാക്കുകൾ, ധാന്യങ്ങൾ മുതലായവയുടെ വിലയിലുണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് ഉൽപ്പാദന ചെലവ് കൂടാനുള്ള പ്രധാന കാരണം. ക്ഷീരമേഖല നേരിടുന്ന തിരിച്ചടികൾക്ക് പരിഹാരമായി സർക്കാർ വൈക്കോൽ സംഭരിച്ച് കർഷകർക്ക് വിതരണം ചെയ്യുക, വിപണിയിൽ ഇടപെട്ട് കാലിത്തീറ്റയുടെ വില കുറയ്ക്കുക, സബ്സിഡി നിരക്കിൽ ക്ഷീര കർഷകർക്ക് വായ്പകൾ അനുവദിക്കുക, അന്യസംസ്ഥാനങ്ങളിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്ന ഗുണനിലവാരം കുറഞ്ഞ പാൽ നിയന്ത്രിക്കുക, കന്നുകാലികൾക്കുള്ള രോഗബാധ യഥാസമയം കണ്ടെത്താനും പ്രതിവിധി കാണാനുമുള്ള നടപടികൾ സ്വീകരിക്കുക എന്നിങ്ങനെ നിരവധി ആവശ്യങ്ങളാണ് ക്ഷീര കർഷകർ മുന്നോട്ട് വയ്ക്കുന്നത്. ലാഭവിഹിതത്തിന് കർഷകർ അർഹനല്ലേ? അന്യസംസ്ഥാനത്ത് നിന്നും ചോളത്തണ്ടുകൾ ധാരാളമായി എത്തുന്നുണ്ടെങ്കിലും ഇപ്പോൾ അത് വാങ്ങാനും പല ക്ഷീര കർഷകരുടെ കയ്യിലും പണമില്ല. പരുത്തിപ്പിണ്ണാക്ക്, തേങ്ങാപ്പിണ്ണാക്ക്, തവിട്, പരുത്തിക്കുരു എന്നിവയുടെയെല്ലാം വില അനുദിനം വർദ്ധിക്കുകയാണ്. വേനൽ രൂക്ഷമായാൽ പശുക്കളെ വിൽക്കുകയല്ലാതെ മറ്റ് മാർഗമില്ലെന്നാണ് ചെറുകിട ഇടത്തരം കർഷകർ പറയുന്നത്. നിലവിൽ മിൽമാപ്പാലിന് ലിറ്ററിന് 46 രൂപ വരെ ലഭിക്കുന്നുണ്ട്. എന്നാൽ കർഷകന് കിട്ടുന്നത് പരമാവധി 37 മുതൽ 39 വരെ മാത്രം. കൂടാതെ പാലിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ലാഭവിഹിതം യാതൊന്നും കർഷകന് ലഭിക്കുന്നില്ല. നിലവിൽ 1600 രൂപ വരെയാണ് 50 കിലോ വരുന്ന ഒരു ചാക്ക് കാലിത്തീറ്റയുടെ വില. പ്രതിദിനം 500 രൂപ ഒരു കറവ് പശുവിന് ചെലവ് വരും. നിലവിലെ സാഹചര്യത്തിൽ കനത്ത നഷ്ടം സഹിച്ചാണ് പല കർഷകരും പാൽ അളക്കുന്നത്. വർദ്ധിപ്പിക്കുന്ന തുകയുടെ അവകാശം കർഷകർക്കും. പാലിന് വില വർദ്ധിപ്പിക്കുകയാണെങ്കിൽ കൂട്ടുന്ന മുഴുവൻ തുകയും കർഷകർക്ക് അനുവദിക്കണം. പാൽ വില വർദ്ധിപ്പിക്കാത്തതിനാൽ മിൽമയോ കേരളത്തിലെ പാൽ സൊസൈറ്റികളോ നഷ്ടത്തിലല്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്നാൽ കാലിത്തീറ്റ വില കൂടുമ്പോഴും പശുവിനെ നോക്കി നടത്തുന്ന കൂലി കൂടുമ്പോഴും കർഷകർ നഷ്ടത്തിലാണെന്ന് പകലുപോലെ സത്യമാണ്. ഈ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പാലിന് വില കൂട്ടുമ്പോൾ അതിൻ്റെ നീതിയുക്തമായ ഒരു പങ്ക് കർഷകർക്ക് ലഭ്യമാക്കണം. കർഷകർക്ക് വേണ്ടിയാണ് പാൽ വില കൂട്ടുന്നതെങ്കിൽ അത് മുഴുവൻ കർഷകർക്ക് കൊടുക്കണം. സംഭരണശേഷം പാൽ വിതരണത്തിന് ആവശ്യമായ ചെലവുകളിൽ സൊസൈറ്റികൾക്കോ മിൽമയ്ക്കോ വരുന്ന മാറ്റങ്ങൾക്ക് മറ്റു വഴി തേടണം. അതല്ലാതെ കർഷകരുടെ അടുത്തുനിന്ന് സംഭരിക്കുന്ന പാലിന് സംഭരണ വില വർദ്ധിക്കുമ്പോൾ അതിൽ നിന്നും ഒരു വിഹിതം അടർത്തി മാറ്റി കർഷകരെ വഞ്ചിക്കുകയല്ല ചെയ്യേണ്ടതെന്ന് കർഷകർ പറയുന്നു. യാഥാർത്ഥ്യമാക്കണം സുസ്ഥിര വികസനം. പശു വളർത്തൽ ലാഭകരമാകണമെങ്കിൽ തീറ്റയുടെ ചെലവ് കുറയ്ക്കാനും ഉൽപ്പാദനക്ഷമത ഉയർത്താനുമുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് സംസ്ഥാനത്ത് പ്രാധാന്യം നൽകണം. ശാസ്ത്രീയമായ തീറ്റക്രമം, പരിചരണം, രോഗനിയന്ത്രണ മാർഗങ്ങൾ എന്നിവയെക്കുറിച്ച് കർഷകരിൽ കൂടുതൽ അവബോധം വളർത്തിയെടുക്കണം. വിപണി ലക്ഷ്യമിട്ട് ഉൽപ്പാദന പ്രക്രിയ അനുവർത്തിക്കാൻ കർഷകരെ പ്രേരിപ്പിക്കണം. ഉപഭോക്താക്കളുടെ താൽപ്പര്യത്തിന് അനുസരിച്ചുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്ന നിർമ്മാണ രീതിയിൽ കൂടുതൽ ഊന്നൽ നൽകണം. ക്ഷീരമേഖലയിൽ സുസ്ഥിര വികസനം സാധ്യമാകണമെങ്കിൽ സാമ്പത്തികവും സാമൂഹികവും പാരിസ്ഥിതികവുമായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കണം. രാജ്യത്തെ മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ 11% സംഭാവന ചെയ്യുന്ന ഈ മേഖലയ്ക്ക് വേണ്ടത്ര പരിഗണന ലഭിച്ചില്ലെങ്കിൽ കർഷകർ ഈ മേഖലയിൽ നിന്നും പിന്മാറാൻ അധികകാലം വേണ്ടിവരില്ല. നിർദ്ദേശങ്ങൾ. ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി പാലിൻ്റെ വില വർദ്ധിപ്പിക്കണം. ഉപഭോക്താക്കളുടെ താൽപ്പര്യം കണക്കിലെടുത്ത് പാലിൻ്റെ വില വർദ്ധിപ്പിക്കാതിരിക്കുന്നത് ക്ഷീരമേഖലയിൽ നിന്ന് കർഷകർ പിന്മാറാനിട വരുത്തും. തീറ്റ ചെലവ് കുറയ്ക്കാനായി ഉൽപ്പാദന ചെലവിന് ആനുപാതികമായി നിശ്ചിത തുക ബോണസായി നൽകാം. ഉയർന്ന ഉൽപ്പാദനക്ഷമതയും രോഗപ്രതിരോധ ശേഷിയുമുള്ള കന്നുകാലികളെ ഉരുത്തിരിച്ചെടുക്കാനുള്ള ഗവേഷണ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകണം. ചിലരുടെ മുഖ്യ തൊഴിലാണ് പശു വളർത്തൽ. ഇവർ അത്യുൽപാദനശേഷിയുള്ള ഇനങ്ങളെ വളർത്തി പരമാവധി പാൽ ഉൽപ്പാദിപ്പിക്കാൻ ശ്രമിക്കുന്നു. രണ്ടാമത്തെ വിഭാഗത്തിൻ്റെ ഉപതൊഴിലാണ് പശു വളർത്തൽ. മൂന്നാമത്തെ വിഭാഗം ഉൽപാദനശേഷി കുറഞ്ഞ നാടൻ സങ്കരയിനം പശുക്കളെ വീട്ടാവശ്യത്തിനു വേണ്ടി വളർത്തുന്നു. ഈ മൂന്ന് വിഭാഗക്കാരുടെയും താല്പര്യവും വ്യത്യസ്തമാണ്. ഒന്നാമത്തെയും രണ്ടാമത്തെയും വിഭാഗങ്ങൾക്ക് കൂടുതൽ പ്രോത്സാഹനം നൽകുന്നത് ക്ഷീരമേഖല ശക്തിപ്പെടാൻ സഹായിക്കും. ഉപഭോക്താക്കളുടെ താല്പര്യത്തിനിണങ്ങിയ തൈര്, യോഗർട്ട്, ഐസ്ക്രീം, പേട, ബട്ടർമിൽക്ക്, സംഭാരം തുടങ്ങിയ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾക്ക് നിർമ്മാണത്തിന് പ്രാധാന്യം നൽകണം. തീറ്റയിലെ ചേരുവകൾ ഒരുമിച്ച് വാങ്ങി ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മിൽക്ക് സൊസൈറ്റികൾ കേന്ദ്രീകരിച്ച് തീറ്റ നിർമ്മിച്ച് വിപണനം നടത്താനുള്ള മാർഗങ്ങൾ ആരായണം. ക്ഷീര കർഷകർക്ക് കുറഞ്ഞ പലിശ നിരക്കിൽ ധനകാര്യ സ്ഥാപനങ്ങളിലൂടെ വായ്പ ലഭ്യമാക്കണം. കാർഷിക വിളകൾക്ക് നൽകുന്ന പ്രോത്സാഹനം തീറ്റപ്പൽ കൃഷിക്കും നൽകണം.